السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهماني رايا سهودرين على سهودري ماري نمر بديشوير ندي സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വളരെ പ്രസിദ്ധമായി റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹദീസിന്റെ വിശദീകരണമാണ് ഷർഹു ഹദീസ് ജിബ്രീൽ. മസ്ജിദ് നബവിയിലെ അഷേഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം അതിന് നൽകിയ വിശദീകരണത്തെ ആസ്പദമാക്കി ഉള്ള ഒരു ദർസാണ് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ചകളിലായി പഠിച്ചു വരുന്നത്. റമദാനിന് ശേഷമുള്ള ആദ്യത്തെ ദർസിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റമദാനിൽ ചെയ്ത ഇബാദത്തുകൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ അത് തുടർത്താനും തിന്മകളിലേക്ക് തിരിച്ചു പോകാതെ തഖ്വ അത് സൂക്ഷിക്കാൻ തഖ്വ പാലിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഹദീസ് ജിബ്രീലിൽ അൽ ഇമാനു ബിൽ യൗമിൽ ആഖിർ എന്ന ഭാഗമാണ് നമുക്ക് ഇന്ന് വിശദീകരിക്കാനുള്ളത്. അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം സഹാബത്തിന്റെ അടുക്കലേക്ക് വരികയും നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ ഹദീസ്. അവിടെ വരികയും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, അഥവാ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. ശേഷം അവിടുന്ന് ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ മലായിക്കത്തുകളിൽ വിശ്വസിക്കലാണ്, അതുപോലെ അവന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്, റസൂലുമാരിൽ വിശ്വസിക്കലാണ്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കിയത്. പിന്നീട് അഞ്ചാമതായി വിശ്വാസ കാര്യങ്ങളിൽ അഞ്ചാമതായി പറഞ്ഞത് അൽ ഇമാനു ബിൽ യൗമിൽ ആഖിർ, ആഖിറത്തിലുള്ള വിശ്വാസമാണ്. ആഖിറത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് പിന്നീട് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിശ്വാസമാണ് ആഖിറത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതല്ലാതെ കേവലം ഖിയാമത്ത് നാളിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമല്ല അൽ ഇമാനു ബിൽ യൗമിൽ ആഖിർ എന്നതിൽ ഉൾപ്പെടുന്നത്. മറിച്ച് അൽ ഇമാനു ബിൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള മുഴുവൻ കാര്യങ്ങളും അതിലാണ് നമ്മൾ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിക്കേണ്ടതായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക തന്നെ വേണം. കാരണം ഇവിടെ ഇത് ദീനായി പരിചയപ്പെടുത്തിയ കാര്യമാണ്. അവസാനം നാം കേട്ടു, അവസാനം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് ആരാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, എനിക്കറിയില്ല ആരാണിതെന്നറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി, ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാകും യുഅല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീന് പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്നതാണ്. അഥവാ ഈ കാര്യങ്ങൾ ദീൻ എന്നാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിസ്ഥാന ഇസ്ലാം ദീനിലാണ് എന്ന് പറയുന്ന നമ്മൾ ഇതിനെക്കുറിച്ച് അജ്ഞരായിരിക്കുക എന്നുള്ളത് നമുക്ക് തീരെ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇത് ഉസൂലുൽ ഈമാനാണ്, ഈമാനിന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളാണ്. ഇതിനെക്കുറിച്ച് അജ്ഞതയിലാകുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അതല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും വിശ്വാസ വൈകല്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നിലും നമുക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് ഇത് വളരെ ഗൌരവത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്ന് പറയുന്നത് അർക്കാനുൽ ഈമാനിലെ അഞ്ചാമത്തെ കാര്യമാണ്. ആരെങ്കിലും അതിൽ നിഷേധിച്ചു കഴിഞ്ഞാൽ അവന് പിന്നീട് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഓമൻ യക്ഫുർ ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ അവിശ്വസിക്കുന്നു, വമലായികതിഹി അവന്റെ മലക്കുകളിലും, വഖുതുബിഹി അവന്റെ ഗ്രന്ഥങ്ങളിലും, വറസൂലിഹി അവന്റെ പ്രവാചകന്മാരിലും, വൽ യൗമിൽ ആഖിർ അതുപോലെ അന്ത്യദിനത്തിലും ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ, ഫഖദ് ളല്ല ളലാലം ബഈദ, അവൻ വഴിദൂരം, അങ്ങേയറ്റം വഴിദൂരം പഴച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്ന് പറയുന്ന കാര്യം, അതിൽ നിഷേധിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു ആഖിറത്തില്ല, മരിച്ചാൽ ഇവിടെ കഴിഞ്ഞു, നമുക്ക് ഒറ്റൊരു ജീവിതമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ജീവിതമോ ഒന്നുമില്ല എന്നാരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവൻ മുസ്ലിമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ഈമാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, എന്താണ് അങ്ങനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് അൽ യൗമുൽ ആഖിർ എന്ന് പറയുന്നത്? എന്താണ് ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തേത് എന്നാണ് അതിന്റെ അർത്ഥം. അൽ യൗമുൽ ആഖിർ, അവസാനത്തെ ദിവസം, അവസാനത്തെ ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെയാണ് ഉണ്ടാവുക? രണ്ട് രൂപത്തിലുള്ള അവസാനങ്ങൾ ഉണ്ടാകും. ഓരോ വ്യക്തിക്കും അവനൊരു അവസാനത്തെ ദിവസമുണ്ട്. ഓരോ വ്യക്തിക്കും അവനൊരു അവസാന ദിവസമുണ്ട്. അതിനുശേഷം, ആ മരണത്തിന് ശേഷം അവന് പിന്നീട് മറ്റൊരു ജീവിതമാണ്. അതാണ് അവന്റെ അവസാനത്തെ ദിവസം. അവന്റെ ആഖിറത്ത് അതായിരിക്കും. അതോടുകൂടി അവന്റെ ആഖിറത്ത് ആരംഭിക്കും. അതുപോലെ തന്നെ ഈ ലോകത്തിനൊരു അവസാനം ഒരു ദിവസവുമുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ആകാശ ഭൂമികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം, അതിനെ പൂർണ്ണമായി തരിപ്പണമാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവനും അല്ലാഹു തആല നശിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുന്ന, എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് യൗമുൽ ആഖിർ. അപ്പൊ രണ്ട് നിലക്കും യൗമുൽ ആഖിർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഥവാ പണ്ഡിതന്മാർ പറയുന്നു, വകുല്ലു മാ യകൂനു ബഅദൽ മൗത്ത് മിമ്മ അഖ്ബറ ബിഹി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറം, അഥവാ ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്നതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ട് ദാറുകളാണുള്ളത്. ഒന്ന് ദാറു ദുനിയ, ഈ ദുനിയാവിലുള്ള അവന്റെ ഭവനം. ഒന്ന് ദാറുൽ ആഖിറ, ആഖിറത്തിലുള്ള അവന്റെ ഭവനം. ഇത് രണ്ടിനും ഇടയിൽ അവന് വേർതിരിവായിട്ടുള്ള അവന്റെ മരണമാണ്. അവന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ രണ്ടാമത്തെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു കഴിയും. മരണത്തിന് മുമ്പുള്ള ജീവിതം അവൻ, അതാണ് അവന്റെ ദാറു ദുനിയ, അവന്റെ ദുനിയാവ് എന്ന് പറയുന്നത്. ആ മരണമാണ് അതിന്റെ ഇടയിൽ അവനൊരതിനുള്ളൊരു വേർതിരിവായിട്ടുള്ളത് മരണമാണ്. ഓരോ വ്യക്തിയും മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖിയാമത്തായി. പണ്ഡിതന്മാർ പറയുന്നു, വകുല്ലു മൻ മാത ഖാമത് ഖിയാമത്തും, മരിച്ച ഓരോരുത്തരും അവന്റെ ഖിയാമത്തായി, അവന്റെ ഖിയാമത്ത് അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് കാണാൻ സാധിക്കും. അവന്റെ അമലുകളുടെ ലോകത്തിൽ നിന്നും ജസാഉകളുടെ, പ്രതിഫലത്തിന്റെ ലോകത്തിലേക്ക് അവൻ മാറിക്കഴിഞ്ഞു. ഈ ഭൂമിയിലാണ് അവന്, ഈ ഭൂമിയുടെ മുകളിൽ മാത്രമാണ് അവന് അമലുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് അവൻ ഭൂമിയുടെ താഴേക്കായാൽ, ഖബറിലേക്കായാൽ പിന്നീട് അവൻ അമലുകളില്ല. അതിനുള്ള പ്രതിഫലം, അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അത് ആസ്വദിക്കുക എന്നതല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ ഇത് ദാറുൽ അമലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ദാറുൽ ജസായിലേക്ക് പോകുന്ന കാര്യം. അതാണ് യൗമുൽ ആഖിർ, അതിലേക്ക് നമ്മൾ വിശ്വസിക്കുന്നത്. എൻ സഹോദരങ്ങളെ, മരണത്തിന് ശേഷം രണ്ട് ജീവിതങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഖബറിലുള്ള ജീവിതമാണ്, അഥവാ ഹയാത്തുൻ ബർസഖിയ, ഖബറിന്റെ ഉള്ളിലുള്ള ജീവിതം. ഖിയാമത്ത് നാൾ വരെ ഓരോ വ്യക്തിയും അവന്റെ ഖബറിലായിരിക്കും. ആ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്. അതിനുശേഷം അവനൊരു പുനരുത്ഥാനമുണ്ട്. അവൻ വീണ്ടും അല്ലാഹു തആല അവനെ ജീവിപ്പിക്കുന്നതായിരിക്കും. പിന്നീട് അവൻ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നൊരു മറ്റൊരു രണ്ടാമത്തൊരു ജീവിതവുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതിലേറ്റവും ആദ്യമായി ഒരുവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് സംഭവിക്കുന്ന കാര്യം അല്ല ഹയാത്തുൽ ബർസഖിയാണ്, ബർസഖിയായ ജീവിതത്തെ കുറിച്ചിട്ടാണ്. ആ ബർസഖിയായ ജീവിതത്തിൽ ഖബറിൽ അവിടെ ഒന്നുകിൽ അവന് ഫിത്നകൾ ഉണ്ടാകും, അദാബുണ്ടാകും, അതല്ലെങ്കിൽ അവന് നഈമുണ്ടാകും, സുഖാനുഭൂതികൾ ഉണ്ടാകും. ഓരോ വ്യക്തിയും മരണപ്പെടുന്നതോടുകൂടി അവന് സുഖാനുഭൂതി ആസ്വദിക്കാൻ, സ്വർഗത്തിന്റെ സുഖാനുഭൂതി ആസ്വദിക്കാൻ, അതുപോലെ തന്നെ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ അതിന് ഒരുപാട് കാലം കഴിയേണ്ടതില്ല. മറിച്ച് ഓരോ വ്യക്തിയും ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി ഒന്നുകിൽ അത് നരകത്തിന്റെ പടുകുഴികളിൽപ്പെട്ട ഒരു കുഴിയായിരിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂന്തോപ്പായിരിക്കും. ഇത് ഖബറിലുള്ള ജീവിതം, അവിടെ ഒന്നുകിൽ സ്വർഗം, സ്വർഗീയമായിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ നരകീയമായിട്ടുള്ള ഒരു ജീവിതം അവനുണ്ടാകും. പിന്നീട് ആ ഖബറിൽ നിന്നും അത് അല്ലാഹു തആല അവൻ ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു മലക്കിനോട്, ഇസ്രാഫീലിനോട് കാഹളത്തിൽ ഊതാൻ പറയുകയും അങ്ങനെ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മരിച്ചു വീഴുന്ന ഒരവസ്ഥയുണ്ടാകും. ഒരാളും പിന്നീട് ബാക്കിയുണ്ടാകുകയില്ല. അഥവാ മലക്കുൽ മൗത്ത് അടക്കമുള്ള മുഴുവൻ ആളുകളും മരിക്കും, പിന്നീട് ആരും ബാക്കിയുണ്ടാവുകയില്ല. പിന്നീട് രണ്ടാമതൊരു നഫ്സിൽ, വീണ്ടും ഒരു ഊത്തിൽ എല്ലാവരും പിന്നീട് ഖബറുകളിൽ നിന്നും പുറത്തേക്ക് അല്ലാഹു തആല കൊണ്ടുവരും. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കും. അതിനാണ് അൽ ബഅസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, എല്ലാവരെയും അല്ലാഹു തആല മഹ്ഷറിന്റെ ഭൂമിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂടും, അൽ ഹശ്ർ. അതിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ആദ്യം മനുഷ്യനായ ആദം അലൈഹിസലാം മുതൽ അവസാനം ആരാണോ ജനിക്കുന്നത്, ആ ഒരു കുഞ്ഞു വരെയുള്ള മുഴുവൻ ആളുകളെയും ഒരൊറ്റ ഭൂമിയിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂടും. അതിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാഅല്ലാഹ് നമ്മൾ പറയും. പിന്നീട് ഉള്ള ഒരുപാട് കാര്യങ്ങളിൽ പെട്ടതാണ് അഷഫാഅ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ ഈ മഹ്ശറിൽ നിന്നും അല്ലാഹു തആല അടിമകൾക്കിടയിൽ അവരുടെ നന്മ തിന്മകളെ കുറിച്ച് വിധിക്കാൻ വേണ്ടി, അത് ആരംഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തുണ്ട്. അതുപോലെ ധാരാളം ഷഫാഅത്തുകൾ അതിന് വഴിയുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം നമ്മൾ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിറിൽ പഠിക്കുന്നതാണ്, നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.
അതുപോലെ തന്നെ സഹോദരങ്ങളെ, നന്മയുടെയും തിന്മയുടെയും ഗ്രന്ഥങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു തആല അവന്റെ ഭൂമിയിൽ അവൻ ജീവിച്ച അമലുകളുടെ രേഖയായി ഗ്രന്ഥങ്ങൾ നൽകുന്നതായിരിക്കും. അതൊന്നുകിൽ അവൻ സ്വർഗത്തിലേക്കുള്ളവനാണെങ്കിൽ അവന് വലതു കൈയിൽ നൽകും, നരകത്തിലേക്കുള്ളവനാണെങ്കിൽ ഇടതു കൈയിൽ പുറകിലായിക്കൊണ്ടായിരിക്കും നൽകുക. അപ്പൊ സുഹഫിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഹിസാബുണ്ട്, അതിൽ വിചാരണ ചെയ്യപ്പെടും. അള്ളാഹു തആല ഓരോരുത്തരെയും വിചാരണ ചെയ്യും, ഒരാളും അതിൽ നിന്നും രക്ഷപ്പെടുകയില്ല. ഓരോരുത്തർക്കും വിചാരണ ഉണ്ടാകും. ചില ആളുകൾ ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ അള്ളാഹു തആല ചെറിയ രൂപത്തിൽ വിചാരണ ചെയ്യും. എന്നാൽ ആരെങ്കിലും കടുത്ത രൂപത്തിൽ വിചാരണ ചെയ്താൽ അവൻ പിടിക്കപ്പെട്ടത് തന്നെ. വിചാരണയുണ്ട്, അതുപോലെ അവന്റെ അമലുകൾ അത് തൂക്കപ്പെടുന്നതായിരിക്കും. മീസാനിൽ, അവിടെ മീസാനിൽ അമലുകൾ തൂക്കപ്പെടും. അതിന്റെ ഒരു ഭാഗത്ത് നിന്റെ നന്മകളും മറ്റൊരു ഭാഗത്ത് നിന്റെ തിന്മകളും ഇടും. ആരുടെ നന്മകളാണോ ഘനം തൂങ്ങിയത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, ആരുടെ തിന്മകളാണോ ഘനം തൂങ്ങിയത് അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അങ്ങനെ വസ്ലിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അതിനുശേഷം ഹൗദുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ഓരോ പ്രവാചകനും അള്ളാഹു തആല ഹൗദ് നൽകിയിട്ടുണ്ട്. ആ ഹൗദിൽ നിന്നും അവരുടെ ഉമ്മത്തിന് ആ പ്രവാചകന്മാർ അതിൽ നിന്നും പാനീയം കുടിപ്പിക്കും. അതിൽ നിന്നും കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനൊരു ദാഹവും ഉണ്ടാവുകയില്ല. പിന്നീട് അവൻ സ്വർഗത്തു നിന്ന് കുടിക്കുന്ന പാനീയങ്ങളെല്ലാം തന്നെ ആസ്വാദനങ്ങൾക്ക് മാത്രമാണ്. അവന്റെ ദാഹം എന്നേക്കുമായി ക്ഷമിക്കുന്ന ഹൗദുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നരകത്തിന് മുകളിലായിട്ട് മുടിയേക്കാൾ നേരിയ, വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു പാലമുണ്ട്, അസ്സിറാത്ത്. ആ സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്താനാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത്. ആ സിറാത്തുണ്ട്, ആ സിറാത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. പിന്നീട് ഒരു വ്യക്തി പിന്നീടുണ്ടാകുന്നത് ഒന്നുകിൽ അതിൽ നിന്നും അപ്പുറത്തേക്ക് കടക്കുന്നവൻ സ്വർഗത്തിലായിരിക്കും, അതിൽ നിന്നും തെന്നി താഴെ വീഴുന്നവൻ നരകത്തിലായിരിക്കും. ഇതാണ് ആഖിറത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ പിന്നീട് ഒരുവൻ സ്വർഗത്തിലെത്തിയാൽ, വേറൊരുത്തൻ നരകത്തിലെത്തിയാൽ പിന്നീട് ആരും അവിടെ മരണപ്പെടാൻ പോകുന്നില്ല. മരണമെന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിയെ അള്ളാഹു തആല അവിടെ വെച്ച് അതിനെ ഒരു ആടിന്റെ രൂപത്തിലായിട്ട് അറുത്തുകളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പിന്നീട് ആർക്കും മരണമില്ല. നരകത്തിലുള്ള ആളുകൾ കാലാകാലം നരകത്തിൽ തന്നെ, അതിൽ ഷിർക്കിൽപ്പെട്ട ആളുകൾ കാലാകാലം നരകത്തിൽ തന്നെ, അതിൽ നിന്നും വൻപാപികളായ ഷിർക്ക് ചെയ്യാത്ത ആളുകളെ അവരെ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അവർ എത്രയാണോ തിന്മ ചെയ്തിട്ടുള്ളത് അത്രയും കാലം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അങ്ങനെ സ്വർഗത്തിലും നരകത്തിലുമായി ആളുകൾ പിന്നീട് കാലാകാലമുണ്ടാകും. അവിടെ പിന്നീട് യാതൊരു മരണവും ഉണ്ടാകുകയില്ല. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഖിയാമത്ത് നാൾ അഥവാ അൽയോമുൽ ആഖിർ എന്ന് പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്. ഇതിൽ ഓരോന്നോരോന്നായി ഇൻഷാ അള്ളാ നമ്മൾ ആരംഭിക്കുകയാണ്. ഒന്നാമതായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് അൽ ഹയാത്തുൽ ബർസഖിയ, ബർസഖിയായ ജീവിതത്തെ കുറിച്ചിട്ടാണ്. എന്താണ് സഹോദരങ്ങൾ അൽ ബർസഖ്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴൊക്കെ മലയാളത്തിൽ എഴുതുമ്പോൾ ആളുകൾ അത് കൃത്യമായി വായിക്കാറ് പോലുമില്ല. കാരണം മലയാളത്തിൽ ഇതിലുള്ള പല അക്ഷരങ്ങളും ഇതിന്റെ ജായും അതുപോലെ ഹാവും ഒന്നും കൃത്യമായി അറിയില്ല. നമ്മൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേവലം മലയാളത്തിൽ മാത്രം വായിച്ച് നമ്മുടെ അന്ത്യനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും വായിക്കാൻ പോലും അറിയാത്തൊരവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് ശരിയല്ല. നമ്മളതിന്റെ യഥാർത്ഥ ഉച്ചാരണവും മറ്റുമൊക്കെ പഠിക്കണം. കാരണം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകാൻ പോകുന്ന, ഓരോരുത്തരും അഭിമുഖീകരിക്കാൻ പോകുന്ന കാര്യമാണ് ഇതൊക്കെ. അതിനെക്കുറിച്ച് തീരെ ഒന്നും അതിനെക്കുറിച്ച് കേൾക്കുകയോ ഒരു തവണ പോലും അങ്ങനെയുള്ളൊരു ഗ്രന്ഥം വായിക്കുകയോ അങ്ങനെയുള്ളൊരു കാര്യം കേൾക്കുകയോ ചെയ്യാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ്. അൽ ബർസഖ്, എന്താണ് അൽ ബർസഖ് എന്ന് പറഞ്ഞാൽ? ബർസഖ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അതിന്റെ അർത്ഥം ഒരു മറ എന്നാണ്. അൽ ഹിജാസു ബൈന ഷൈഇൻ, രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ഒരു മറക്കാണ് ബർസഖ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ അതിനെ വേർതിരിക്കുന്ന ഒരു മറ, അതിനെയാണ് ബർസഖ് എന്ന് പറയുന്നത്. എന്താണ് അതിന് ഷറയിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം രണ്ട് ജീവിതങ്ങൾക്കിടയിലുള്ള ഒരു മറയാണത്. ദുനിയാവിലുള്ള ജീവിതം, നാളെ ആഖിറത്തിലുള്ള സ്വർഗം അല്ലെങ്കിൽ നരകം, അതിനിടയിലുള്ള ഒരു കാലഘട്ടമാണ് ബർസഖ് എന്ന് പറയുന്നത്. ഖുർആനിൽ ആ പദം അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവർ നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുവരെ അവർ ബർസഖിലായിരിക്കും, ബർസഖി ജീവിതത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം മുജാഹിദ് റഹിമഹുല്ലാ. ആ ബർസഖ് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിച്ചു, പ്രസിദ്ധനായ മുഫസ്സിറ, മാ ബൈനൽ മൗതി ഇലൽ ബഅസ്, ഒരാൾ മരിച്ചതിന് ശേഷം ബഅസ്, പുനരുത്ഥാനം അവിടെ ഉണ്ടാകുന്നത് വരെയുള്ള സമയത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ആദ്യം മരിച്ച ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബർസഖിന്റെ കാലഘട്ടം ഉണ്ടാകുക. ധാരാളം കൂടിയും കുറഞ്ഞതുമായ അളവ് ഓരോരുത്തർക്കും ബർസഖിൽ കഴിയേണ്ടി വരും. ഇതാണ് ബർസഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ആ ബർസഖിയായ ജീവിതത്തിൽ അത് അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾ അഥവാ നന്മകൾ ചെയ്ത ആളുകൾക്ക് അവിടെ അള്ളാഹു തആല അവർക്ക് സ്വർഗീയമായിട്ടുള്ള അനുഭവമായിരിക്കും നൽകുക. എന്നാൽ തിന്മകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകമായിരിക്കും അവിടെ ഉണ്ടാകുക എന്ന് കാണും. ആ സ്വർഗ ആ നരകവുമായി ആ ബർസഖുമായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിത്നത്തുൽ ഖബർ. എന്താണ് ഫിത്നത്തുൽ ഖബർ? ഖബറിലുള്ള പരീക്ഷണം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ നിസ്കാരത്തിലും ദുആ ചെയ്യാറുണ്ട്. നിസ്കാരത്തിന്റെ തശഹുദിൽ നമ്മൾ സലാം വിട്ടുന്നതിന് മുമ്പ് നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൻ നാർ ومن فتنة المحيا والممات ومن فتنة المسيح الدجال ان നമ്മൾ പറഞ്ഞു അതുപോലെ ومن فتنة عذاب القبر നമ്മൾ ദുആ ചെയ്യാറുള്ള കാര്യമാണ്. عذاب القبرനെ നമ്മൾ അതിൽ നിന്നും രക്ഷ നൽകണമേ എന്ന് ദുആ ചെയ്യാറുണ്ട്. عذاب القبر فتنة القبر എന്ന് പറഞ്ഞാൽ അത് ആ ഖബറിൽ ഓരോ വ്യക്തിക്കും അവനെ ഖബറിൽ വെച്ച ഉടനെ തന്നെ ഖബറിൽ വെച്ച് ആളുകൾ അവിടുന്ന് മാറുന്ന മുറക്ക് തന്നെ രണ്ട് മലക്കുകൾ ആ ഖബറിലേക്ക് പ്രവേശിക്കും. ആ മലക്കുകൾ പ്രവേശിക്കുകയും ആ വ്യക്തിയോട് മരിച്ച വ്യക്തി അവൻ മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ ഓരോ വ്യക്തികളുടെ അടുക്കലും മലക്കുകൾ വരുന്നത് തന്നെയായിരിക്കും. ആ മലക്കുകൾ അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഫിത്നത്തുൽ ഖബർ എന്ന് പറയുന്നത്. അവിടെ രക്ഷപ്പെടുക സഹോദരങ്ങളെ, ഭൂമി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് അവന്റെ വിശ്വാസമായി സ്വീകരിച്ച് ആ കലിമത്തു തൗഹീദിലായിക്കൊണ്ട് തന്നെ മരണപ്പെടുന്ന ആളുകൾ മാത്രമേ അവിടെ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞല്ലോ, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു ദ്വാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വസിച്ച ആളുകളെ ഉറപ്പിച്ചു നിർത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഐഹിക ലോകത്തും ദുനിയാവിലും ഉറപ്പിച്ചു നിർത്തും, ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ അവൻ ഉറപ്പിച്ചു നിർത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വഫിൽ ആഖിറ ആഖിറത്തിലും അവനെ അള്ളാഹു തആല ഉറപ്പിച്ചു നിർത്തും. വയുദില്ലുല്ലാഹു ദ്വാലിമീൻ, അക്രമികാരികളായ ആളുകൾ അള്ളാഹു വഴിവേപ്പിച്ചു കളയും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, അത്തസ്ബീതു ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞത് ഇദാ അതാഹു മലകാനി ഫിൽ ഖബർ, ഖബറിൽ രണ്ട് മലക്കുകൾ വരുന്ന സമയത്ത് ആ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. ഉറപ്പിച്ചു നിർത്തും, അവർക്ക് തെറ്റിപ്പോകുകയില്ല, അവർക്ക് തെറ്റിപ്പോകുകയില്ല. ആ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ ഗ്രഹണ നിസ്കാരം നിസ്കരിച്ച സമയത്ത് ഈ ഖബറിലുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ അവിടുന്ന് വഹിയായി ഇറങ്ങുകയുണ്ടായി. അവിടുന്ന് പല കാര്യങ്ങളും കണ്ണുകൊണ്ട് തന്നെ അവിടുന്ന് കാണാൻ സാധിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ അസ്മ റളിയല്ലാഹു അൻഹ അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അവർ പറയുന്നു, മാ മിൻ ഷൈഇൻ ലം അകുൻ ഉരീതുഹു ഇല്ലാ റഅയ്തുഹു ഫീ മഖാമി ഹത്തൽ ജന്ന വന്നാർ. ഞാൻ ഇതുവരെ കാണാത്ത പല കാഴ്ചകളും ഇതാ ഈ ഒരു സ്ഥാനത്ത് നിന്ന് വെച്ച് ഞാൻ കണ്ടു. അത് സ്വർഗവും നരകവും പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും സ്വർഗത്തിലുള്ള സുഖാനുഭൂതികൾ, അവിടെയുള്ള പഴവർഗ്ഗങ്ങൾ കാണിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് അല്പം മുന്നോട്ടേക്ക് നീങ്ങി എന്നാണ്. അത് പറിച്ചെടുക്കാനെന്നതുപോലെ അവിടുന്ന് അല്പം മുന്നോട്ടേക്ക് നീങ്ങിപ്പോയി. അതുപോലെ നരകം കാണിക്കപ്പെട്ടപ്പോൾ അതിന്റെ പേടി കാരണത്താൽ അവിടുന്ന് പുറകോട്ടേക്ക് നീങ്ങിയതായൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഊഹിയ ഇലയ്യ അന്നകും തുഫ്തനൂന ഫീ ഖുബൂരിക്കും മിസ്ല ഔ ഖരീബൻ, ഞാൻ എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഖബറുകളിൽ പെട്ട് ഖബറുകളിൽ പരീക്ഷിക്കപ്പെടുമെന്നുള്ളത് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മിസ്ല ഔ ഖരീബ അഥവാ ഒന്നുകിൽ അതുപോലെ അല്ലെങ്കിൽ ഖരീബ. അവർ പറയുകയാണ് ലാ അദ്രി അയ്യ ദാലിക ഖാലത് അസ്മ, അസ്മ ഏത് വാക്കാണ് ഉപയോഗിച്ചത് എന്ന് എനിക്കറിയില്ല. അത് സഹാബികൾ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അവർക്ക് തോന്നിയതുപോലെ പറയുകയല്ല, അവർക്ക് ചെറിയ സംശയമുണ്ടെങ്കിൽ പോലും അവർ അത് കൃത്യമായി പറയും. സംശയമുള്ള കാര്യം അത് ഏതെങ്കിലും രൂപത്തിൽ അവർക്ക് പറയുകയില്ല. ഇവിടെ അസ്മ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കേട്ടത് ഖരീബ എന്നാണോ അതല്ല മിസ്ല എന്നാണോ, രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. ഏത് പദമാണ് കേട്ടത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു പദം അവർ പറഞ്ഞു, മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, അത് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ അതിനോട് അടുത്തതായ ഒരു പരീക്ഷണം. അത്രയും കടുത്ത പരീക്ഷണം ഖബറിലുണ്ട്. മസീഹുദ് ദജ്ജാൽ നമുക്കറിയാം ഖിയാമത്ത് നാളിന്റെ അവസാനത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പായി ലോകത്ത് വന്നുകൊണ്ടുണ്ടാക്കുന്ന പരീക്ഷണങ്ങൾ അത് ധാരാളമാണ്. ഈമാൻ ദുർബലമായ ആളുകളെല്ലാം അവന്റെ കൂടെ പോകും, ഈമാൻ അടിയുറച്ച ആളുകൾ മാത്രമാണ് രക്ഷപ്പെടുക. ഏതാണ്ട് അതിനോട് തുല്യതയുള്ള അല്ലെങ്കിൽ അതിനോട് അടുത്തു നിൽക്കുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഖബറിൽ അനുഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. എന്നിട്ട് ആ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓരോ വ്യക്തിക്കും കാണിച്ചു കൊടുക്കും. നമ്മളാരും അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ ഖബറിൽ വെച്ച് നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കാണിച്ചു തരും. മാ ഇൽമുക ബിഹാദർ റജുൽ, ഓരോ കാഫിറിനോടും മുസ്ലിമിനോടും ചോദിക്കും, ഈ വ്യക്തിയെക്കുറിച്ച് നിനക്ക് എന്തറിവാണുള്ളത്, എന്തിൽമാണുള്ളത്? ഇവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിച്ചവനോടും ഇവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചവനോടും ഈ ചോദ്യമുണ്ടാകും. അങ്ങനെ ഓരോ വ്യക്തിയോടും ചോദിക്കും, എന്താണ് ഈ വ്യക്തിയെ കുറിച്ച് നിനക്കുള്ള അറിവ് എന്ന് ചോദിക്കപ്പെടും. അപ്പോൾ അവർ പറയുകയാണ്, ഫഅമ്മൽ മുഅ്മിൻ ഔൽ മൂഖിൻ ലാ അദ്രി ബിഅയ്യിഹാ ഖാലത് അസ്മ. ഒന്നുകിൽ മുഅ്മിൻ അല്ലെങ്കിൽ മൂഖിൻ, അഥവാ രണ്ടും ഏകദേശമർത്ഥം വിശ്വാസി അല്ലെങ്കിൽ ദൃഢവിശ്വാസി എന്ന. ഇതിലേത് പദമാണ് അസ്മ റളിയല്ലാഹു അൻഹ ഉപയോഗിച്ചത് എന്നെനിക്കറിയില്ല. ഇതിലേതൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആ അവന്റെ അവസ്ഥ എന്താണ്? ഫയഖൂലു ഹുവ മുഹമ്മദുൻ ഹുവ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ പറയും, ഇത് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദാണ് എന്ന് മുഅ്മിനായ ദൃഢവിശ്വാസിയായ വ്യക്തി പറയും. എന്നിട്ട് പറയും, ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, വ്യക്തമായ തെളിവുകളോടുകൂടിയും സന്മാർഗത്തോടുകൂടിയും നമ്മുടെ അരികിലേക്ക് വന്നയാളാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് ഓരോ മുഅ്മിനും പറയും. എന്നിട്ട് പറയും, ഫഅജബ്നാ വത്തബഅനാ. ഫഅജബ്നാ, നമ്മൾ എന്ത് ചെയ്യും? വത്തബഅനാ, നമ്മൾ പിൻപറ്റുകയും അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ ഏതൊരു ദീനിലേക്കാണോ ക്ഷണിച്ചത് അത് നമ്മൾ സ്വീകരിച്ചു. അവിടുന്ന് ഏതൊരു സുന്നത്താണോ പിൻപറ്റാൻ പറഞ്ഞ ആ മാർഗം, യഥാർത്ഥത്തിലുള്ള സിറാത്തുൽ മുസ്തഖീം, അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് പറയും, ഹുവ മുഹമ്മദ് ഫലാസ, മൂന്ന് തവണ അത് മുഹമ്മദാണ്, അത് മുഹമ്മദാണ്, അത് മുഹമ്മദാണ് എന്ന് മൂന്ന് തവണ വിശ്വാസിയാൾ വളരെ ദൃഢവിശ്വാസത്തോടുകൂടി അവനേറ്റു പറയുമെന്നാണ്. ഈ പറയുന്ന ആളുകൾ പലരും അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടാവുകയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുള്ളത് ആര് മാത്രമാണ്? സഹാബത്ത് മാത്രമാണ്. അവർക്ക് മാത്രമാണ് സഹാബത്ത് എന്ന് പേര് പറയും. താബിഈങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല. അപ്പൊ സഹാബികൾ മാത്രമേ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുള്ളൂ. ആ റസൂലിനെ ഖിയാമത്ത് നാള് വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ദൃഢവിശ്വാസികളായ ആളുകൾക്കും അവിടെ തിരിച്ചറിയാൻ സാധിക്കും. അവർ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ റജുൽ, ഈ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് തൗഫീഖ് ലഭിക്കും അള്ളാഹുവിൽ നിന്നും. ഇത് കൃത്യമായി പറയാൻ, ഫയുഖാലുനം സാലിഹ, നീ നല്ല സമാധാനത്തോടുകൂടി ഉറങ്ങിക്കോളൂ എന്ന് ഈ മൂക്കനായ വ്യക്തിയോട് പറയപ്പെടും എന്നാണ്. എന്നിട്ട് മലക്കുകൾ പറയും, ഖദ് അലിന്ന ഇൻ കുന്തല മൂഖനംബി, ഞങ്ങൾക്കറിയാം നീ ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് ആ മലക്കുകൾ പറയും. എന്നിട്ട് അവർ പറയുകയാണ്, അമ്മൽ മുനാഫിഖ് ഔൽ മുർതാബ് ലാദരി അയ്യദാലിക ഖാല അസ്മ. അസ്മ ഏത് പദമാണ് ഉപയോഗിച്ചത് എനിക്കറിയില്ല. ഒന്നുകിൽ മുനാഫിഖ് അഥവാ കപട വിശ്വാസി, അൽ മുർതാബ് അല്ലെങ്കിൽ ദീനിൽ സംശയമുള്ള, യഥാർത്ഥ വിശ്വാസമില്ലാതെ ഇങ്ങനെ സംശയമായി, ഇസ്ലാമാണോ ശരി അതാണോ ശരി എന്ന് സംശയമായി നടക്കുന്ന വ്യക്തി, എന്തായാലും കപട വിശ്വാസിയായ ഒരു വ്യക്തി. അവൻ പറയും, ലാദരി, ഈ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. സമിഅ്തു അന്നാസ യഖൂലുന ശൈഇൻ ഫഖുൽതു, ആളുകൾ എന്തോ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കണ്ടു, അതുപോലെ ഞാൻ ഏറ്റുപറഞ്ഞു എന്ന് മാത്രം, എനിക്ക് യഥാർത്ഥത്തിൽ ഉറച്ച വിശ്വാസമൊന്നും ഈ വ്യക്തിയെ കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഖബറിൽ ചോദ്യമുണ്ട്. ഒന്നാമത്തെ ഘട്ടം, ഖബറിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ വ്യക്തിയും ഖബറിലേക്ക് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യമുണ്ട്. അത് ഏത് രൂപത്തിലാണ്, എന്ത് രൂപത്തിലാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. ഖബർ ചെറുതല്ലേ, അവിടെ എങ്ങനെയാണ് മലക്കുകൾ വരുന്നത് നമുക്കറിയുകയില്ല. എല്ലാം കാര്യങ്ങളും അത് ഗൈബിയായ കാര്യങ്ങളാണ് സഹോദരങ്ങളെ. നമ്മുടെ കണ്ണിന് അതിനൊരു നിയന്ത്രണമുള്ളതുപോലെ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ കണ്ണ് കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ കേൾവിക്ക് ഒരു പരിധിയുള്ളതുപോലെ, നമ്മുടെ കാതിന് നമ്മുടെ കാഴ്ചകൾക്കുമൊക്കെ പരിധിയുള്ളതുപോലെ നമ്മുടെ ബുദ്ധിക്കും ഒരു പരിധിയുണ്ട്. നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല, കാരണം ഇത് വേറെ ലോകമാണ്. അള്ളാഹു തആല അവിടെ നമുക്ക് കാണാൻ ചെറുതാണെങ്കിലും അത് സ്വർഗീയ ലോകമുള്ള ആളുകൾക്ക് നാല് ഭാഗത്തും അവന്റെ എല്ലാ ഭാഗത്തും 40 മുഴത്തോളം വിശാലമാക്കി കൊടുക്കുമെന്നാണ്. എന്നാൽ കാഫറിന്റെ ഖബർ അവന്റെ വാരിയെല്ലുകൾ കൂട്ടിമുട്ടുവോളം ഭൂമിയെ എടുക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലായെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു നൽകുന്നു. സഹീഹായ സനദോടുകൂടി ആ ഹദീസുകളെല്ലാം ലഭ്യമാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അൽ മുസ്ലിമു ഇദാ സുഇല ഫിൽ ഖബരി യഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒരു മുസ്ലിം അവനോട് ഖബറിൽ വെച്ച് ചോദിക്കപ്പെട്ടാൽ അവൻ സാക്ഷ്യം വഹിക്കും, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അവൻ സാക്ഷ്യം വഹിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫലിദാലിക ഖൗലു, അതാണ് അല്ലാഹുവിന്റെ ഈ വാക്ക്, യുസബ്ബിത്തു അല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്, അല്ലാഹു തആല ഖൗലു സാബിത്ത് കൊണ്ട്, സുസ്ഥിരമായ വാക്കുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു കൊണ്ട് ഒരു വ്യക്തിയെ ഉറപ്പിച്ചു നിർത്തും, ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ച് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആദ്യമായി നമുക്ക് നേരിടാനുള്ള കാര്യം, അൽ ആഖിറ അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിറിൽ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം, നമുക്ക് ഖബറിൽ ചോദ്യമുണ്ട് എന്നാണ്. ഇതാ ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത്. അതിൽ കാണാം, ഫയതീഹി അയൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ അടുക്കൽ മലക്കുകൾ വരും, മലക്കാനി ഫൈജുലസാനിഹി, അവനെ ഇരുത്തി വെക്കുമെന്ന്, അവന് രണ്ടുപേര്, ആ രണ്ട് മലക്കുകൾ വന്നിട്ട് ഈ മുഅ്മിനായ വ്യക്തിയെ ആ ഖബറിൽ ഇരുത്തിക്കുമെന്നാണ്. നമുക്ക് ഖബറിൽ യഥാർത്ഥത്തിൽ നോക്കിയാൽ അത് ഇടുങ്ങിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി കൊണ്ട് ദീനിനെ അളക്കുന്ന പല മുബ്തദികളായ ആളുകളും ദീനിൽ നിന്നുള്ള വ്യതിയാന കക്ഷികളും ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ ഈ കാര്യങ്ങളെല്ലാം ഹദീസിൽ വന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നു. രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് ഈ വ്യക്തി അവിടെ ഇരുത്തും, എന്നിട്ട് പറയും ഫയഖൂലാനിലഹ് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, ആരാണ് നിന്റെ റബ്ബ്, നീ ഇബാദത്ത് ചെയ്ത് നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കും. അവിടെ പറയും റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയും. ഫയഖൂലാനിലഹു മാ ദീനുക, നിന്റെ ദീൻ എന്താണെന്ന് ആ മലക്കുകൾ അവനോട് ചോദിക്കും. അവൻ പറയും ദീനി അൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാമാണ്. ഫയഖൂലാനിലഹു മാ ഹാദ റജുലു ലദി ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണെന്ന് അവരോട് ചോദിക്കപ്പെടും. അവർ പറയും ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറയും. ഇതാണ് ഒരു മുഅ്മിൻ, മുഅ്മിനു മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വയതീഹി അയിൽ കാഫിർ, കാഫിറിന്റെ അടുക്കൽ വന്നിട്ട് ആ കാഫിറിനും ഇതേ അനുഭവമാണ്. രണ്ട് മലക്കുകൾ വരും, അവനെ രണ്ടുപേരെയും ഇരുത്തും, ആ രണ്ട് മലക്കുകളും ഈ വ്യക്തിയെ ഇരുത്തും, എന്നിട്ട് അവനോട് മൻ റബ്ബുക എന്ന് ചോദിക്കും. അവൻ പറയും ഹാ ഹാ ലാ അദ്രി, എനിക്കറിയുകയില്ല, എനിക്കറിയുകയില്ല എന്ന് ഈ കാഫിർ പറയും. എന്നിട്ട് അവനോട് ചോദിക്കും മാ ദീനുക, എന്താണ് നിന്റെ ദീൻ, അവൻ ഇതേ ഉത്തരം തന്നെ പറയും ഹാ ഹാ ലാദിരി, എനിക്കറിയുകയില്ല, എനിക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കും ഹാദ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി ആരാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാൽ അത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് രണ്ടു വ്യക്തികളും കാഫിറിന്റെയും മുഅ്മിനിന്റെയും ഉത്തരമാണ്. എന്നാൽ മുഅ്മിൻ ഈ ഉത്തരം നൽകുന്ന സമയത്ത് മലക്കുകൾ അവനോട് പറയുന്നത്, അവനുവേണ്ടി പറയുന്നത് ഫഅഫ്രിഷൂഹു മിനൽ ജന്നതി വഅൽബിസൂഹു മിനൽ ജന്നതി വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം ധരിപ്പിക്കുക, അവന് സ്വർഗത്തിൽ നിന്നുള്ള വിശാലമായ വിരിപ്പ് അവന് പരവതാനി വിരിച്ചു കൊടുക്കുക, അവന് സ്വർഗത്തിലേക്കുള്ള വാതിൽ അവന് തുറന്നു കൊടുക്കുക എന്ന് പറയും. ഫയതീഹി മിൻ റൗഹിഹാ വതീബിഹാ, അവിടുത്തെ സുഗന്ധവും അവിടുത്തെ കാറ്റുമെല്ലാം അവന്റെ അടുക്കിലേക്ക് വരും. വയുഫ്തഹു ലഹു ഫീ ഖബ്രിഹി മദ്ദബസഹ, അവന്റെ കണ്ണെത്താ ദൂരത്തോളം അവന് സ്വർഗീയമായ കാഴ്ചകൾ ആ ഖബറിൽ കാണാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നാൽ കാഫിറിനെ കുറിച്ചിട്ടാണെങ്കിൽ, കാഫിറിനെ കുറിച്ചിട്ട് അവൻ ഹാ ഹാ ലാ അദ്രി എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ മൂന്ന് ഉത്തരവും അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഫിറിനു വേണ്ടി പറയപ്പെടുന്നത് ഫഅസ്ബിരിഷൂ ലഹു മിനന്നാർ, അവന് നരകത്തിൽ നിന്നുള്ള ആ ഒരു വിരിപ്പ് അത് അവന് വിരിച്ചു കൊടുക്കുക. വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ, അവൻ ആ നരകത്തിന്റെ വാതിലങ്ങ് തുറന്നു കൊടുക്കുക, ആ നരകം കാണട്ടെ. ഫയതീഹി മിൻ ഹർരിഹ വസമൂമിഹ, അവിടുത്തെ ചൂടും അവിടുത്തെ കരിമ്പുകയും അത് അവന്റെ അടുക്കലേക്ക് വരട്ടെ. വയുദയ്യഖു അലൈഹി ഖബ്റുഹ, അവന്റെ ഖബർ അവിടെ എടുക്കപ്പെടും. ഹത്താ തഖ്തലിഫ അദ്ലാഉ, അവന്റെ വാരിയെല്ലുകൾ പരസ്പരം കോർത്തിണങ്ങുന്ന രൂപത്തിൽ അത്രയും അവന്റെ ഖബർ അവിടെ ഇടുങ്ങിപ്പോകും എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ഇതെല്ലാം ഓരോ വ്യക്തിയും ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഓരോ വ്യക്തിയും ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കറിയുകയില്ല. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ഇന്ന ഹാദിഹിൽ ഉമ്മത്ത തുബ്തലാ ഫീ ഖുബൂരിഹ, ഈ ഉമ്മത്ത് അവർ ഖബറിൽ പരീക്ഷിക്കപ്പെടും. ഫൈദാ ദഖല മുഅ്മിൻ ഖബറഹു, ഒരു മുഅ്മിൻ അവനെ ഖബറിലേക്ക് പ്രവേശിച്ചാൽ, വതവല്ല അൻഹു അസ്ഹാബുഹു, അവനെ ഖബറിലേക്ക് കൊണ്ടുവെക്കാൻ വന്നിട്ടുള്ള അവന്റെ കൂട്ടാളികളാൽ, അവന്റെ കുടുംബക്കാർ, ഇവരെല്ലാം അവിടുന്ന് പിന്തിരിഞ്ഞാൽ, അതാഹു മലക്കുൻ ശദീദുൽ ഇൻതിഹാർ, ശക്തമായി ശാസിക്കുന്ന രൂപത്തിലുള്ള വളരെ കഠിനമായ, കാണുമ്പോൾ തന്നെ പേടിയാകുന്ന രൂപത്തിലുള്ള മലക്കുകൾ അവിടെ വരും. എന്നിട്ട് ഈ രൂപത്തിൽ ചോദിക്കും, മാ കുന്ത തഖൂലു ഫീ ഹാദ റജുൽ, ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറഞ്ഞത്, അഥവാ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചിട്ടാണ്. ആ മുഅ്മിൻ പറയും, ഇന്നഹു റസൂലുള്ളാഹ് അബ്ദുഹു, അള്ളാഹുവിന്റെ അടിമയും റസൂലുമായ മുഹമ്മദാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവനോട് പറയപ്പെടും, അവനോട് മലക്ക് പറയും, ഇത്തലി ഇലാ മഅ്ഖദിക അല്ലദീ കാന ലക മിന്നാ, നീദാ നിനക്ക് നരകത്തിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് അത് നീ ഒന്ന് നോക്കൂ, ഈ സീറ്റ് ഈ നരകത്തിലായിരുന്നു, ഈ ഇരിപ്പിടത്തിലായിരുന്നു നീ ഉണ്ടാകേണ്ടിയിരുന്നത്. ഫഖദ് അൻജാകല്ലാഹു മിൻ, അല്ലാഹു നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വഅബ്ദലക മകാനഹു മഖഅദക അല്ലദി തറാ മിനൽ ജന്ന, നീ ദാ സ്വർഗത്തിലേക്ക് നോക്കൂ, ഈ ഒരു ഇരിപ്പിടമാണ് നിനക്ക് അതിന് പകരമായിട്ടുള്ളത്. കാരണം ഓരോ വ്യക്തിയും അവൻ നരകത്തിലേക്ക് പോകാനുള്ള പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിന്ന് ആ ഹിദായത്തിൽ പിൻപറ്റിയ ആളുകൾക്ക് മാത്രമാണ് അതിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവനോട് പറയും, ഇതാ നീ ഇത് രണ്ടും നോക്കൂ, ഇത് നേരത്തെ നീ നരകത്തിൽ ഇവിടെയാണ് ഇരിക്കേണ്ടിയിരുന്നത്, നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തി, ഇതാ സ്വർഗത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിച്ചു. ഫയറാഹുമ കിൽതൈഹിമ, അവൻ അത് രണ്ടും ഇങ്ങനെ നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവൻ പറയും, ഉബശ്ശിറു അഹ്ലി, ഞാൻ എന്റെ കുടുംബക്കാരോടൊക്കെ ഈ സന്തോഷ വാർത്ത പങ്കുവെക്കട്ടെ. അവനോട് പറയും, ഉസ്കുൻ, നീ ഇവിടെ താമസിക്കുക. ഫഹാദാ മഖഅദുക അബദാ, നിനക്ക് നാളെ സ്വർഗത്തിൽ സ്ഥിരമായി നിനക്ക് വസിക്കാനുള്ള നിന്റെ പാർപ്പിടമാണ്, നിന്റെ സ്ഥലമാണത് എന്ന് പറയും. എന്നാൽ മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആളുകളെല്ലാം അവനെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ അവനോടും ഇതേ ചോദ്യം ചോദിക്കും, ആരാണ് ഈ റസൂൽ, ആരാണ് ഈ വ്യക്തി. അവൻ പറയും, ലാ അദരി അഖൂലുമായ അഖൂലുന്നാസ്, ജനങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു എന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. അവനോട് പറയും, അവൻ പറയും, ലാ ദറൈത്തു, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ദീനിന്റെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്ന് അവൻ പറയും. മലക്കുകൾ അവനോട് പറയും, ഉന്ദുർ മകാനക്കല്ലദി കാന ലക മിനൽ ജന്ന, നീ പഠിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിനക്കിതാ സ്വർഗത്തിൽ ഈ സ്ഥാനമായിരിക്കും നിനക്ക് കിട്ടേണ്ടിയിരുന്നത് എന്നവൻ പറയും. ഖദ് അബ്ദലക അല്ലാഹു മകാനഹു മകഅദക മിനന്നാർ, അതിനു പകരമായി ഇതാ നിനക്ക് ഈ നരകമാണ് കിട്ടാൻ പോകുന്നത്. നീ പഠിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിന്നെ ക്ഷണിക്കുമ്പോൾ ഒന്ന് ചെവി കൊടുത്തിരുന്നെങ്കിൽ, ആ ദീനിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അതൊന്ന് കേട്ടിരുന്നെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ആ സ്വർഗത്തിൽ ഇത്രയും വലിയ സ്ഥാനത്ത് നിനക്ക് കിട്ടേണ്ട ആളാണ് നീ, നീ അത് തുലച്ചുകളഞ്ഞു, നിനക്ക് ഈ നരകമാണെന്ന് പറയും. ഇത് കാണുന്ന സമയത്ത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷം കൂടും, ഈ വലിയ നരകത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിട്ടാണ് ഞാൻ സ്വർഗത്തിലെത്തിയത് എന്ന് കാണുമ്പോൾ അവന്റെ സന്തോഷം കൂടും. എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിരാശ വർദ്ധിക്കും. ഇത്ര വലിയ സുഖാനുഭൂതിയാണെന്നോ റബ്ബെ എനിക്ക് നഷ്ടപ്പെട്ടത്, ഇതാണല്ലോ ഞാൻ തുലച്ചു പോയത്, എനിക്ക് ഞാൻ തുലച്ചു കളഞ്ഞത് എന്ന് അവന് തോന്നും. ഇത് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് ഹുക്മുർ റഫ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഗൈബിയായ കാര്യങ്ങൾ സഹാബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് സ്വന്തം അഭിപ്രായമായി പറയുകയില്ല. ഇത് ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിന് മുസന്നഫിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആദ്യത്തെ ജീവിതം എന്ന് പറയുന്നത് അത് ഖബറിൽ, ആദ്യം നമ്മൾ നേരിടേണ്ട ആഖിറത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ഖബറിലുള്ള ഈ ചോദ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ഇദാ തശഹദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നിസ്കാരത്തിൽ തശഹുദിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ഫല്യസ്തഇദ് ബില്ലാഹി മിൻ അർബ, നിങ്ങൾ നാല് കാര്യത്തിൽ നിന്നും അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിആദ നടത്തണം, രക്ഷ തേടണം. എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മിന്നി ഔദു ബിക മിൻ അദാബി ജഹന്നം, അള്ളാഹുവെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വമിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വമിൻ ശരി ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അതിന്റെ ഷറിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണം. ഇതൊരുവൻ പറയട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് നമ്മൾ പറയാൻ മറന്നുപോകാൻ പാടില്ല. സുന്നത്തായ നിസ്കാരമാകട്ടെ, ഫർളായ നിസ്കാരമാകട്ടെ, നമ്മൾ പറയണം. ഇത് നിസ്കാരത്തിന്റെ റുക്കനല്ല, പക്ഷേ ഇത് വളരെ ഗൗരവമുള്ള വാജിബായിട്ട് ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്, വളരെ വാജിബായ ഒരു കാര്യമായിട്ട് എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കാം. അത് നിസ്കാരമല്ലാത്ത സമയത്തും നമുക്ക് ഈ ദുആ ചെയ്യാവുന്നതാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ, കാന എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്തു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇത് അല്ലാഹുവിന്റെ റസൂൽ പതിവായി ചെയ്ത ദുആ ആയിരുന്നു എന്നാണ്. നമ്മൾ എപ്പോഴും ഈ ദുആ ചെയ്യുക. ഒരുപക്ഷെ നമ്മൾ ഈ ദുആ ചെയ്തതിന്റെ ഫലമായിട്ട്, നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് ഖബറിലുള്ള ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയേക്കാം, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ മൂന്ന് ചോദ്യങ്ങൾ, നമ്മൾ ഈ ഹദീസുകളിലൊക്കെ വായിച്ച മൂന്ന് ചോദ്യങ്ങളാണ് ഓരോ വ്യക്തിയും അവന്റെ ഖബറിൽ വെച്ച് ചോദിക്കപ്പെടുന്നത്. ഈ കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസിൽ കാണാം. അൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടതായി അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദാഖ തഅമൽ ഈമാൻ, ഒരു വ്യക്തി ദാഖ തഅമൽ ഈമാൻ, ഒരു വ്യക്തി ദാഖ തഅമൽ ഈമാൻ, ഒരു വ്യക്തി ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു. ആരാണ് ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചത്? മൻ റളിയ ബില്ലാഹി റബ്ബൻ, ആരാണ് അള്ളാഹുവിന്റെ റബ്ബായി തൃപ്തിപ്പെട്ടത്? വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിന് ദീനായി അവൻ തൃപ്തിപ്പെട്ടത്? വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദിൻ റസൂലായി തൃപ്തിപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണോ ഇത് കൃത്യമായി തൃപ്തിപ്പെട്ടത്, ഈ മൂന്ന് കാര്യങ്ങൾ തൃപ്തിപ്പെട്ടത്, അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. ഇത് നമ്മുടെ രാവിലെയും രാവിലെയുള്ള അതുപോലെ വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്നുള്ളത് നമ്മൾ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബാങ്കിലും നമുക്ക് ബാങ്കിന് ശേഷമുള്ള ദുആയിലും ഇതുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പറഞ്ഞതിന് ശേഷം റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് ചില പണ്ഡിതന്മാർ അത് അവസാനത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാങ്കിലും അതുപോലെ നമ്മുടെ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലുമെല്ലാം നമ്മൾ ഇത് ഏറ്റുപറയുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, ഈ മൂന്ന് കാര്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം നൽകാമെന്ന് മനസ്സിലാക്കുക, അത് വളരെ ഗൌരവമുള്ള കാര്യമാണ്. നമുക്കറിയാം പ്രസിദ്ധമായ ഒരു കിതാബ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹം അതി ഒരു പ്രസിദ്ധമായ കിതാബുണ്ട്, ഉസൂലു സലാസ, മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്ന എന്നർത്ഥം വരുന്ന ഒരു ഗ്രന്ഥമുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ഓരോ വിദ്യാർത്ഥിയും അതുപോലെ സാധാരണക്കാരനും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഖബറിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെക്കുറിച്ച്, അതിനെക്കുറിച്ച്, ആ അടിസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ആ കിതാബിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണ്, റബ്ബിനെ കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ട വിശ്വാസം, അത് കൃത്യമായ വിശ്വാസമുള്ളവർക്കല്ലാതെ അവിടെ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ റബ്ബി അള്ളാഹ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ആരാണ് മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ഹക്ക് എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിൽ വിശ്വസിക്കേണ്ടത്, അതിനെക്കുറിച്ച് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് കൃത്യമായി പഠിക്കാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അതിന് ആ ഉത്തരം നൽകാൻ കഴിയുകയില്ല. അവരുടെ ദീനിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനത് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ ഗൌരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഖബറിൽ അത് ശിക്ഷയെ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവർ ഈ ദുആ ചെയ്യും, എന്നിട്ട് ആ ദുആക്ക് വിരുദ്ധമായി വൈരുദ്ധ്യമായിക്കൊണ്ട് അവരങ്ങനെ ഖബറിൽ അങ്ങനെ ഒരു ശിക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ പോലുമുണ്ട്. അഥവാ പ്രമാണത്തേക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചില ആളുകൾ, അവർ ആലോചിക്കുന്നത് എങ്ങനെയാണ് നാളെ ഹിസാബ് നടത്തുന്നതിന് മുമ്പ് ഇവനെ എങ്ങനെയാണ് ശിക്ഷിക്കുക എന്ന് പറഞ്ഞ് അവർ ദുനിയാവിലെ ചില കാര്യങ്ങളോട് സാദൃശ്യപ്പെടുത്തി അതിനെ പരിഹസിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വളരെ വിവരമില്ലാത്ത ആളുകളാണ്. അവനെ ശിക്ഷിക്കുന്നതും അവന് സുഖാനുഭൂതികളും നടത്തുന്നത് ആരാണ്? ഏതെങ്കിലും മനുഷ്യനാണ്, അള്ളാഹു തആലയാണ്. അള്ളാഹു തആലക്ക് നാളെ ഇവന്റെ ഹിസാബ് നടത്തിയിട്ട് വേണോ ഇവൻ സ്വർഗത്തിലേക്കാണോ പ്രവേശിക്കുക നരകത്തിലേക്കാണോ പ്രവേശിക്കുക എന്നറിയാൻ? അള്ളാഹു ഇവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അല്ല ഈ ദുനിയാവുണ്ടാകുന്നതിന് 50,000 വർഷം മുമ്പ് തന്നെ ഇത് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അള്ളാഹു തആല ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവന്റെ അവസ്ഥകൾ എന്തായിരിക്കും? ഇവൻ സ്വർഗക്കാരനായിരിക്കുമോ സൗഭാഗ്യവാനാണോ, അതല്ല നരകക്കാരനായിരിക്കണോ ദൗർഭാഗ്യവാനാണോ, ഇതൊക്കെ അള്ളാഹു എത്രയോ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ ഇവന്റെ ഹിസാബ് നോക്കിയിട്ട് വേണോ, ഇവന്റെ ഗ്രന്ഥം അത് കൊടുത്തിട്ട് വേണോ, ഇവന്റെ അമലുകളെല്ലാം മീസാനിൽ തൂക്കിയിട്ട് വേണോ അള്ളാഹുവിന് ഇതൊക്കെ തിരിയാൻ? അപ്പൊ അവരുടെ ബുദ്ധിക്ക് പ്രമാണത്തെക്കാളും വില കൊടുത്തുകൊണ്ട് അങ്ങനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലും എല്ലാം തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ ഈ ഹദീസുകളെ ധിക്കരിക്കുന്നത് അത് ഖുർആനിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നാൽ ഖുർആനിൽ അല്ലാഹു തആല കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ഫിർഔനിന്റെ കൂട്ടരെ കുറിച്ച് പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹ ഉദുവൻ വഅശിയ, രാവിലെയും വൈകുന്നേരവും അതാ നരകം അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. രാവിലെയും വൈകുന്നേരവും അവർക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. അപ്പോൾ ഒരുപക്ഷെ വ്യാഖ്യാനിച്ചേക്കാം അത് യഥാർത്ഥത്തിലുള്ള നരകം തന്നെയായിരിക്കും, ഖബറിനെ കുറിച്ചിട്ടല്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അല്ലാഹു ആയത്തിന്റെ കൂടെ പറഞ്ഞു, വയൗമ തഖൂമുസ്സാ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്, ഇതാ ഈ ഫിർഔനിന്റെ ആളുകളെ, ഫിർഔനിനെയും അവന്റെ കൂട്ടരെയും ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് കൽപ്പിക്കപ്പെടുമെന്നാണ്. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ശിക്ഷ അത് ഖബറിലുള്ള ശിക്ഷയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അഥവാ അതിനുശേഷം പിന്നീട് വലിയ ശിക്ഷയിലേക്ക്, അശദ്ദൽ അദാബിലേക്ക്. അപ്പൊ അതിനേക്കാളും അതിനൽ അദാബുണ്ട്. ആ അശദ്ദൽ അദാബിനേക്കാൾ കഠിനമായ നരകശിക്ഷയേക്കാൾ അതിന് താഴെ വരുന്ന ശിക്ഷ അത് ദുനിയാവിലുണ്ട്. അത് ഖബർ ശിക്ഷയെക്കുറിച്ചിട്ടാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ നാം വായിച്ച ഈ പറയുന്ന ധാരാളം ഹദീസുകൾ അതെല്ലാം തന്നെ സഹോദരങ്ങളെ അതിന് തെളിവായിട്ടുള്ളതാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റൂഹ്, അവന്റെ കൽബ് അത് സ്വർഗത്തിലായിരിക്കുമെന്ന്, സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു മരത്തിൽ അവന്റെ കൽബ് ഒരു പക്ഷിയുടെ രൂപത്തിലെ ആയിരിക്കും ആ സ്വർഗീയ ആസ്വാദനങ്ങൾ അതെല്ലാം അനുഭവിക്കുമെന്നാണ്. ഓരോ വ്യക്തിയുടെയും അവന്റെ കൽബ്, അവന്റെ റൂഹ് അതൊരു പക്ഷിയുടെ രൂപത്തിലേക്കാക്കുകയും അതങ്ങനെ സ്വർഗത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഏതെങ്കിലും ഒരു മരത്തിൽ അതിരിക്കുകയും അങ്ങനെ അവിടുന്ന് സ്വർഗീയമായിട്ടുള്ള ആസ്വാദനങ്ങൾ അനുഭവിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് കാണാൻ സാധിക്കും. ഇത് ഇമാം അഹമ്മദ്, ഇത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അത് ഇമാം അഹമ്മദ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് റിവായത്ത് ചെയ്തത് ഇമാം ഷാഫിഈ റഹിമഹുള്ളയിൽ നിന്നാണ്. ഇമാം ഷാഫിഈ റഹിമഹുള്ള ആ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത് ഇമാം മാലിക് റഹിമഹുള്ളയിൽ നിന്നാണ്. ഇമാം മാലിക് അത് ഇബ്നു ഷിഹാബ്, അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു കഅബ് ഇബ്നു മാലിക് അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന് ഉദ്ധരിക്കും. അത് ഈ പറഞ്ഞതിന്റെ കാര്യം, അയ്മത്തുൽ അർബഅയിൽ നാല് പ്രധാനപ്പെട്ട ഇമാമുകളിൽ മൂന്നാളുകളും ഈ ഹദീസിന്റെ സനദിലുണ്ട് എന്നുള്ളൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം ഈ ഹദീസ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥാർത്ഥ രൂപത്തിലുള്ള ജിഹാദിൽ മരണപ്പെട്ട ആളുകൾ അവർ കേവലം മരിച്ചുപോയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് റിസ്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോ ശുഹദാക്കളായ ആളുകൾ അവർ എന്നൊന്നും സ്വർഗീയമായിട്ടുള്ള ജീവിതത്തിലാണ് എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്തുടരപ്പെടുന്ന നാല് പ്രധാനപ്പെട്ട മദ്ഹബില് ഇമാമുമാരിൽ മൂന്ന് പേരും ഈ ഹദീസിൽ ഒരുമിച്ചിട്ടുണ്ട് എന്ന്. എന്താണ് ആ ഹദീസ്? ആ ഹദീസ് ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ നസ്മതുൽ മുഅ്മിനി ത്വാഇറുൻ യഅലുഖു ഫീ ശജറിൽ ജന്ന ഹത്താ യർജിഉഹു അല്ലാഹു തബാറക വ തആല ഇലാ ജസദിഹി യൗമ യബഅസു. ഓരോ മുഅ്മിനിന്റെയും റൂഹ് അതൊരു പക്ഷിയുടെ രൂപത്തിൽ സ്വർഗത്തിലുള്ള മരങ്ങളിൽ അതിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുമെന്നാണ്. അള്ളാഹു തആല നാളെ ബഅസിന് പുനരുത്ഥാനത്തിന്റെ സമയത്ത് റൂഹിന് ശരീരത്തിന് വീണ് റൂഹ് നൽകും. അതുവരെ അത് സ്വർഗീയ രൂപത്തിൽ സ്വർഗത്തിന്റെ ഓരോ ആസ്വാദനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ കഴിയുമെന്നാണ്. അങ്ങനെ കാണാൻ സാധിക്കും സഹോദരങ്ങൾ സ്വർഗത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ. അത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ റൂഹ് അവിടെയെല്ലാം പോയി ആ ആസ്വാദനങ്ങളെല്ലാം ആസ്വദിക്കും എന്ന് കാണാൻ സാധിക്കും. അതുപോലെ എന്നാൽ അത് നരകത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് നേരെ തിരിച്ചായിരിക്കും ഉണ്ടാകുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഈ സ്വർഗത്തിൽ ഈ ഖബറിലുള്ള ശിക്ഷയും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുള്ള പല ശബ്ദങ്ങളും കേട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം അവിടുന്ന് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തലാ ഫീ ഖുബൂരിഹ, ഈ ഉമ്മത്ത് അവർ ഖബറിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഫലൗല അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ യുസ്മിഉകും മിൻ അദാബിൽ ഖബറി അല്ലദീ അസ്മഉ മിൻഹു. ഇവരെങ്ങാനും ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇവർ പിന്നീട് മറമാടുന്ന കാര്യം ചെയ്യാതിരുന്ന് അതിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ള കാര്യം ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നെങ്കിൽ, അവരങ്ങനെ ചെയ്യുന്നില്ല എന്ന് ഭയപ്പെടുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കേട്ട അദാബുൽ ഖബർ ഇവരെയും കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ആളുകൾ പേടിക്കുന്നതിന് വേണ്ടി ഖബറിൽ ഇത്രയും നമ്മൾ ഓരോരുത്തരും പല മക്ബറുകളുടെ അരികിലൂടെയും നടക്കാറുണ്ട്. നമ്മൾ കേൾക്കുന്നില്ല അതിൽ നടക്കുന്ന ശബ്ദം. ഒരുപക്ഷെ നമ്മൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിയാകും, പിന്നെ നമ്മൾ തെറ്റുകളിലേക്ക് പോവുകയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് ദുആ ചെയ്യാതിരുന്നത്? അതെങ്ങാനും ആ പേടിക്കപ്പെടുന്ന ശബ്ദം കേട്ടാൽ പിന്നീട് ഒരാളും ഒരു വ്യക്തിയെയും ഖബറിലേക്ക് വെക്കുകയില്ല, പേടിക്കും. കാരണം ഇനി ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്, പേടിച്ചിട്ട് ഖബറിലേക്ക് ഒരാളും വെക്കാത്തൊരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരവസ്ഥയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ധാരാളം ദുആ ചെയ്യേണ്ടതും ധാരാളം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു തആല അവർക്ക് ഖബർ ശിക്ഷയില്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ശുഹദാക്കളായ ആളുകൾ. ശുഹദാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബറിൽ യാതൊരു ശിക്ഷയും ഒരു പരീക്ഷണവും ഉണ്ടാവുകയില്ല എന്ന് കാണാൻ സാധിക്കും. അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അവൻ ശത്രുക്കളുടെ മുന്നിൽ പോയി ആ ശത്രുക്കളുടെ വാളിന്റെ ആ ഒരു വെളിച്ചം, അതിന്റെ ഒരു പ്രകാശം, അത് അവന്റെ തലയിലേക്ക് വെട്ടി അവൻ മരണപ്പെട്ടവനാണ്. അത് തന്നെ അവന് ഫിത്തനയായിട്ട് മതി. കാരണം അത്രയും അവൻ ധൈര്യത്തോടുകൂടി ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത ആളാണ്. അത് തന്നെ അവന് മതിയായതാണ്. പിന്നെ ഒരു ഫിത്തന അവൻ നേരിടേണ്ടി വരികയില്ല. അവൻ ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം അവന് ഖബറിൽ ഫിത്തനയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുറാബിത്ത്, അതിർത്തിയിൽ, അതുപോലെ യുദ്ധത്തിന് വേണ്ടി അതിർത്തി കാക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ, ഇതെല്ലാം നാം പറയുന്നത് യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാം അനുശാസിക്കുന്ന രൂപത്തിലുള്ള ഇസ്ലാമികമായ ധർമ്മസമര യുദ്ധത്തിൽ ജിഹാദിനെ കുറിച്ചിട്ടാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ കക്ഷികൾ അവർക്ക് വേണ്ടി മുറാബിത്തായി ഇരിക്കുന്നതും ഷഹീദാകുന്നതും കൊണ്ടും ഈ പറയുന്ന യാതൊരു ഗുണവും യാതൊരു ഫതിലും അവന് ലഭിക്കുകയില്ല. മറിച്ച് ദീനിൽ നിന്നും വഴിതിരിച്ച മുബ്തദികളുടെ കൂട്ടത്തിലായിരിക്കും, ദീനിൽ നിന്നും പേച്ചുപോയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അവൻ നാളെ വെറുതെ നിൽക്കപ്പെടുക എന്ന് മനസ്സിലാക്കുക. എന്നാൽ അതല്ലാത്ത യഥാർത്ഥത്തിലുള്ള ശുഹദാക്കളായ ആളുകൾ, ബദറിലും ഉഹദിലും അതുപോലെയുള്ള മുസ്ലിമീങ്ങളുടെ നല്ല യുദ്ധത്തിലുമെല്ലാം പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബറിൽ നാളെ പരീക്ഷണം ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകമായി പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതിനുശേഷം ആ ഖബറിന് ശേഷം പിന്നീട് എന്താണ് അടുത്ത സംഭവിക്കുന്നത്? അൽ ഇമാനു ബിൽ യൗമിൽ ആഖിറിൽ പിന്നീട് ഉണ്ടാകുന്നത് അന്നഫ്ഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുക എന്ന കാര്യമാണ്. കാഹളത്തിൽ ഊതപ്പെടുന്നതായിരിക്കും, അഥവാ ഇസ്രാഫീൽ എന്നുള്ള മലക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയൊരു കർണുണ്ട്, വലിയൊരു കാഹളമുണ്ട്. അതിന്റെ രൂപമോ അതിന്റെ വലിപ്പമോ ഒന്നും നമുക്കറിയുകയില്ല, അത്രയും വലിയൊരു കാര്യമാണ്. അതിലേക്ക് ഊതുന്നതായിരിക്കും. അതിലേക്ക് ഒരു തവണ ഊതിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളും മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് കേട്ട ഉടനെ അവർ മരണപ്പെടുന്നതായിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും.
അപ്പോൾ ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരെല്ലാം തന്നെ ചലനമറ്റവരായി തീരും. ഒന്നുകിൽ അവർ മരണപ്പെട്ടു വീഴും, അതല്ലെങ്കിൽ ബോധരഹിതരായി വീഴും എന്ന് കാണാൻ സാധിക്കും. ഇല്ലാ മൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾ ഒഴികെ. ثم نفخ فيه اخرى പിന്നീട് രണ്ടാമത് ഒരു തവണ കൂടി കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോഴതാ അവർ എഴുന്നേറ്റ് നോക്കുന്നു. അവരെല്ലാവരും വീണ്ടും ഖബറിൽ നിന്നും എഴുന്നേറ്റ് ഓരോരുത്തരും മഹ്ശറിലേക്ക് അവർ നയിക്കപ്പെടും എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഖബർ ജീവിതത്തിന് ശേഷം പിന്നീട് ആ ഖബർ ജീവിതം അവസാനിക്കുന്നത് ഈ നഫ്ഖോടുകൂടിയാണ്. നഫ്ഖോടുകൂടി ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും മരിക്കുകയും രണ്ടാമത്തെ നഫ്ഖിന് ശേഷം എല്ലാ ആളുകളും അതിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും എന്ന് കാണാൻ സാധിക്കും. പിന്നീട് സഹോദരങ്ങളെ, അവിടെയുള്ളത് അൽ ബഅസാണ്, പുനരുത്ഥാനമാണ്. മരണപ്പെട്ട ഓരോ വ്യക്തിയും, ആദ്യം മരണപ്പെട്ട ആൾ മുതൽ അവസാനം ഈ നഫ്ഖിൽ മരണപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. എല്ലാ ആളുകളും അവർ മരണപ്പെടുന്നത് സാധാരണ മരണപ്പെടലല്ല, അവസാനമുണ്ടാകുന്ന ആളുകൾ ഈ നഫ്ഖിലാണ് മരണപ്പെടുക. അവർ ഈ യൂത്തോടുകൂടി ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും, എവിടെയെല്ലാം മനുഷ്യരും ജന്തുക്കളും ഉണ്ടോ അതെല്ലാം മരണപ്പെടും. അവരെല്ലാവരെയും തന്നെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അൽ ബഅസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ഹുവ ഇഹ്യാഉൽ അംവാതി വ ഇഖ്റാജുഹും മിൻ ഖുബൂരിഹിം, മരണപ്പെട്ട മുഴുവൻ ആളുകളെ ജീവിപ്പിക്കുകയും അവരെ ഖബറിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിനാണ് അൽ ബഅസ് എന്ന് പറയുന്നത്. ബഅസിനെ കുറിച്ച് അല്ലാഹു തആല പല രൂപത്തിൽ അതിനെ ഖുറൂജ് എന്നും നുഷൂർ എന്നും മആദ് എന്നും എന്നെല്ലാം വ്യത്യസ്ത രൂപങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കാഫിറുകളായ ആളുകൾ, മക്കാ മുശ്രിക്കുകളും ശേഷമുള്ള ആളുകളുമെല്ലാം തന്നെ ഈ ബഅസിനെ നിഷേധിച്ചവരാണ്. അങ്ങനെ ഒരു ബഅസില്ല, ജീവിതം എന്ന് പറഞ്ഞ ഈ ഒരു ജീവിതം മാത്രമാണ്, ഇനിയിങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നീടൊരു ജീവിതം ഉണ്ടാകുക, ഇതിനെ നിഷേധിച്ച ആളുകളായിരുന്നു കാഫിറുകളായ മക്കാ മുശ്രിക്കുകളും അതിനുശേഷമുള്ള ആളുകളുമെല്ലാം തന്നെ. അല്ലാഹു തആല പറഞ്ഞു, സഅമല്ലദീന കഫറു അല്ല യുബഅസു, കാഫിറുകളായ ആളുകൾ പറഞ്ഞു ഇനി അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയില്ല, അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകുകയില്ല എന്ന് അവർ പറഞ്ഞു. അല്ലാഹു പറയുന്നു, ഖുൽ നബിയെ പറയുക, ബല വറബ്ബി, എന്റെ റബ്ബാണ്, ലതുബഅസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, തീർച്ചയായും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നീട് അവർ ഭൂമിയിൽ എന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത് അത് അവർ അറിയിക്കുക തന്നെ ചെയ്യും. വദാലിക അലല്ലാഹി യസീൻ, ഇത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു തആല അതുപോലെ പറഞ്ഞു, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, തീർച്ചയായും ഇത് അല്ലാഹു തആല ഉറപ്പിച്ചു പറയുകയാണ്, അല്ലാഹു തആല മാത്രമാണ് സത്യമായിട്ടുള്ളവൻ. അവൻ മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുകയും അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമാകുന്നു. തീർച്ചയായും അന്ത്യദിനം അത് വന്നെത്തുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല ഖബറിലുള്ള മുഴുവൻ ആളുകളെയും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. കാഫിറുകളായ ആളുകൾ വളരെ ഉറപ്പിച്ച് നിഷേധിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അഖ്സമു ബില്ലാഹി ജഹ്ദ അയ്മാനിഹിം ലാ യബഅസുല്ലാഹു മൻ യമൂത്ത്. കാഫിറുകളായ ആളുകൾ പറഞ്ഞു, ഇല്ല, അവർ ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, മരണപ്പെടുന്നവരെ ആളുകളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല. അള്ളാഹു പറയുന്നു, ബല വഅദൻ അലൈഹി ഹഖ്ഖ, അള്ളാഹു തആല അത് ബാധ്യതയേറ്റ നിറവേറ്റുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. വലാക്കിൻ അക്സറ അന്നാസി ലാ യഅലമൂൻ, എന്നാൽ ജനങ്ങളിൽ അത് അധിക ആളുകളും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ ഓരോരുത്തരും ഖബറിൽ നിന്നും എഴുന്നേൽപ്പിക്കപ്പെടുന്നതായിരിക്കും. ആദ്യമായി ഖബർ പിളർന്നുകൊണ്ട് എഴുന്നേൽപ്പിക്കപ്പെടുക നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് പറഞ്ഞു, അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ ആദം സന്തതിമാരുടെ സന്തതികളുടെ സയ്യിദാണ്, നേതാവാണ്. വഅവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബറു, അതുപോലെ തന്നെ ഖബറിൽ നിന്നും ആദ്യമായി പുളർത്തുന്നത് ഞാനായിരിക്കും. വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫിഇൻ, ഞാനായിരിക്കും ആദ്യമായി ശുപാർശ അനുമതി നൽകപ്പെടുക, ആദ്യമായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന സഹീഹ് മുസ്ലിം നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ കാഫിറുകൾ ഇങ്ങനെ ഒരു ബഅസ് ഉണ്ടാകുകയില്ല, പുനരുത്ഥാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവർക്ക് മൂന്ന് രൂപത്തിൽ മറുപടി പറഞ്ഞതായി കാണാൻ സാധിക്കും. അവർ വിശ്വസിക്കുന്നതിനു വേണ്ടി, അവർക്ക് ബുദ്ധിപരമായിട്ട് തന്നെ കൃത്യമായി വിശ്വസിക്കുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മൂന്ന് രൂപത്തിൽ അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അല്ലാഹുവിന് കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു എന്ന കാരണത്താൽ അല്ലാഹു അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് അല്ലാഹു തആല ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അവർ പറയുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയെല്ലാം എല്ലുമൊക്കെ നുരുമ്പിപ്പോയ ആളുകൾ എങ്ങനെയാണ് അല്ലാഹു അവരെ വീണ്ടും പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ്, എങ്ങനെയാണ് അവർക്ക് വീണ്ടും ജീവൻ നൽകുക എന്നുള്ളതാണ്. അല്ലാഹു തആല അവരോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പുണ്ടായിരുന്നത്, നിങ്ങൾ ഒന്നുമായിരുന്നില്ല, നിങ്ങൾ ഒന്നും തന്നെ ആയിരുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും അല്ലാഹു തആല
നിങ്ങളെ ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നു, നിങ്ങളെ മനുഷ്യരായി ഇവിടെ ഭൂമിയിലേക്ക് പടച്ചു, പിന്നെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാകുന്നതിന് പടക്കാൻ എന്താണ് പ്രയാസം? അല്ലാഹു അവരോട് ചോദിച്ചു, അവലം യറൽ ഇൻസാൻ, മനുഷ്യന്മാർ മനസ്സിലാക്കുന്നില്ലേ, അന്ന ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമു മുബീൻ, അവരെ തീർച്ചയായും ഒരു ബീജഗണത്തിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്, എന്നിട്ട് അവനൊരു പ്രത്യക്ഷമായ ഹസീമു മുബീനായി മാറിയിരിക്കുകയാണ്, പ്രത്യക്ഷമായ ശത്രു എതിർപ്പുകാരനായി താർക്കികനായി അവൻ മാറിയിരിക്കുകയാണ്. വള്ളറബലന മസലൻ, അവൻ അള്ളാഹുവിന് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യന്മാരെ പോലെ അവന് ഇനി കഴിയുകയില്ല എന്ന രൂപത്തിൽ അവൻ അള്ളാഹുവിന് ഉദാഹരണം പറയുന്നു. വനസിയ ഹൽഖ, അവൻ അവന്റെ പടപ്പിനെ കുറിച്ച് മറന്നുപോയിരിക്കുകയാണ്, കാരണം അവൻ ജനിച്ചത് എങ്ങനെയാണ്? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ്. നമ്മൾ ആരും ഈ രൂപത്തിലായിരുന്നില്ല. 30 വയസ്സുള്ളൊരുവൻ 31 വർഷം മുമ്പ് ഒന്നുമായിരുന്നില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഈ കാഫിറുകളായ ആളുകൾ പറയുന്നു, ആരാണ് നുരുമ്പിയ എല്ലിൽ നിന്നും ഈ ആളുകളെ നുരുമ്പിയ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് ഇതിന് ജീവൻ നൽകുക എന്ന് കാഫിറുകൾ ചോദിക്കുന്നു. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ, അതിനാദ്യമായി സൃഷ്ടിച്ചവൻ തന്നെയാണ് അതിനെ ജീവിപ്പിക്കുക. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവൻ പഠിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചിട്ടും അവൻ നന്നായി അറിയാം. അവൻ ആദ്യം പഠിച്ചിട്ടുള്ളത് മുതൽ അവസാനം പഠിച്ചതുവരെയുള്ള മുഴുവനും അള്ളാഹുവിനറിയാം. അള്ളാഹു അങ്ങനെയെല്ലാം ഓരോന്നിനെയും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓരോന്നിനെയും അള്ളാഹു ഉയർത്തെ നിൽപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ധാരാളം ആയത്തിൽ അങ്ങനെ കാഫിറുകളോട് പറഞ്ഞു കൊടുത്തു. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ, അവനാണ് പടപ്പുകളെ ആദ്യമായി പഠിച്ചത് അവനാണ്. തുമ്മ യുഈദുഹു, പിന്നീട് അവൻ അതിലേക്ക് മടക്കുക എന്നുള്ളത് വഹുവ അഹ്വനു അലൈഹി, അതിനേക്കാൾ എളുപ്പമാണ്. ആദ്യം പടക്കുന്നതാണോ എളുപ്പം? അതല്ല, ഒരു പടച്ചതിന് ശേഷം പിന്നീട് അതിനെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നതാണ് എളുപ്പം. രണ്ടാമത്തതാണ് എളുപ്പം, അത് ആർക്കും മനസ്സിലാവാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാഹു തആല സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു, യാ അയ്യുഹ നാസ്, ഓ ജനങ്ങളെ, ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾക്ക് പുനരുത്ഥാനത്തിൽ വല്ല സംശയമുണ്ടെങ്കിൽ, ഫഇന്ന ഖലഖനാകും മിൻ തുറാബ്, ഒന്നുമില്ലാത്ത ഈ മണ്ണിൽ നിന്നാണ് നിങ്ങൾ പടച്ചിട്ടുള്ളത്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് ബീജഗണത്തിൽ നിന്നും, സുമ്മ മിൻ അലഖത്തിൻ, സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈറ മുഖല്ലഖ, പിന്നീട് ഇതാ മാംസപിണ്ഡത്തിൽ നിന്നും അതുപോലെ തന്നെ രക്തപിണ്ഡത്തിൽ നിന്നെല്ലാം നിങ്ങളെ പടച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ലാതെ നിങ്ങൾ മണ്ണിൽ നിന്നും മാംസപിണ്ഡത്തിൽ നിന്നും ഒരു ബീജഗണത്തിൽ നിന്നും നിങ്ങൾക്ക് ജീവൻ നൽകി നിങ്ങൾ ഈ രൂപത്തിലേക്ക് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം ജീവിപ്പിച്ച് പിന്നീട് ഭൂമിയിൽ കൊണ്ടുവന്ന് പടിപടിയായി വളർത്തി ഇങ്ങനെയാക്കാൻ അള്ളാഹുവിന് പറ്റുമെങ്കിൽ, പിന്നീട് ഇത് മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ദ്രവിച്ചുപോയ എല്ലുകളിൽ നിന്നും എന്തുകൊണ്ട് അള്ളാഹു തആലക്ക് വീണ്ടും ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ പ്രയാസം? നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്താണ് നിങ്ങൾക്ക് പ്രയാസം? അത് കൃത്യമായി വിശ്വസിക്കുന്നതിന് അള്ളാഹു ധാരാളം ആയത്തുകളിൽ കാഫിറുകളോട് ചോദിക്കുന്നുണ്ട്. അഫഅഈനാ ബിൽ ഖൽഖിൽ അവ്വൽ, നിങ്ങൾ പറയുന്നത് അള്ളാഹു ഒന്നാമത്തെ സൃഷ്ടിച്ചതോടുകൂടി, മനുഷ്യന്മാർ ഒരു തവണ പഠിച്ചതോടുകൂടി അള്ളാഹു അശക്തിയിലായോ, അള്ളാഹു തളർന്നുപോയി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, പുതുതായി അള്ളാഹു തആലക്ക് ഇനിയും പടക്കുക എന്നുള്ളത് പുതിയൊരു സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് അവർ സംശയത്തിലാണ്. അള്ളാഹു തആല പറയുന്നു, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്. അലം യകുന്നു തുഫതം മിൻ മനിയുംന, അവനിതാ തെറിച്ചു വീഴുന്ന സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ. സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ, പിന്നീട് അള്ളാഹു അവനെ ഒരു ഭ്രൂണമായി സൃഷ്ടിച്ചു, പിന്നീട് അതിനെ സംവിധാനിച്ചു. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, പിന്നീട് അതിൽ നിന്നും ആണിനെയും പെണ്ണിനെയും അള്ളാഹു തആല ഉണ്ടാക്കി. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗത, ഇങ്ങനെയെല്ലാം ചെയ്ത അള്ളാഹുവിന് വീണ്ടും അതിനെ ജീവിപ്പിക്കാൻ എന്താണ് പ്രയാസം? നിങ്ങളെങ്ങനെ ഒന്നുമില്ലാത്ത ബീജഗണത്തിൽ നിന്ന് പടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഉണ്ടാക്കുക എന്നത് എന്താണ് തടസ്സം? അപ്പൊ അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തവർക്ക് പറഞ്ഞുകൊടുത്തു. രണ്ടാമതായി ഉദാഹരണം അള്ളാഹു തആല ഭൂമിയെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ സാധിക്കും, വരണ്ടുണങ്ങിയ ഭൂമി, ഒന്നുമില്ലാത്ത തരിശു ഭൂമി, അതിലൊന്നും ഒരു ഇനിയൊരു പച്ചപ്പുണ്ടാകുമെന്ന് തോന്നാത്ത രൂപത്തിൽ വരണ്ടുപോയ ഭൂമി, അതിൽ അള്ളാഹു മഴ പെയ്യിപ്പിക്കുകയും അതിലൊരുപാട് ചെടികൾ മുളച്ച് വലിയ വൃക്ഷങ്ങളായി മാറുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു ആ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, ഇതുപോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഈ ഖബറുകളിൽ നിന്നും ഇനിയും അള്ളാഹു ഒരു മഴ പെയ്യിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം മനുഷ്യരെ ഇതേപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് അള്ളാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ല ഒരു ഭൂമി, അത് വരണ്ടുണങ്ങിയിരിക്കുകയാണ്, പിന്നീട് എങ്ങനെയാണ് അതിന് പച്ചപ്പ് കിട്ടുന്നത്? അതിലാരും ഒരു വിത്ത് കൊണ്ടുപോയി ഇട്ടിട്ടില്ല, ആരും അതിലൊന്നും കൊണ്ടുപോയി ഇട്ടിട്ടില്ല, നമ്മളാരും അതിലൊന്നും കാണുന്നില്ല, പക്ഷെ പിന്നീട് അതിൽ നിന്ന് മുളച്ചുണ്ടാകുന്നുണ്ട്. ഇതുപോലെ അള്ളാഹു തആല നിങ്ങളെ കൊണ്ടുവരും എന്ന് അള്ളാഹു ധാരാളം മക്കാ മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ അള്ളാഹു ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് ആകാശ ഭൂമികളെ പടച്ചതിനെക്കുറിച്ച്. അതിനാണ് അള്ളാഹു ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ചിന്തിക്കാൻ പറയുന്നത്. അള്ളാഹു ആകാശ ഭൂമികളെ പടച്ചിട്ടുണ്ട്. ആകാശ ഭൂമികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണെത്താ ദൂരം അടുത്തുള്ളതാണ്. അതിന്റെ വലിപ്പം എത്രയാണ് നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കുന്നില്ല, അത്രയും വലിപ്പമുള്ള കാര്യം. ഇത് അള്ളാഹുവിന് ഇങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇതിനെ പടക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഈ ചെറിയ ചെറിയ മനുഷ്യന്മാരെ പടക്കാൻ എന്താണ് പ്രയാസം? അള്ളാഹു ചോദിച്ചു, പറഞ്ഞു, ലഖൽഖുസ് സമാവാതി വൽ അർദ് അക്ബറു മിൻ ഖൽഖിന്നാസ്, ആകാശഭൂമികളെ പടക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാരെ പടക്കുന്നതിനേക്കാളും വലിയ കാര്യം. വലാക്കിന്ന അക്സറന്നാസിലായാലും, പക്ഷെ അതേ അധികം ആളുകൾക്കും കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹു ചോദിച്ചു, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമ, നിങ്ങളാണോ അതല്ല ആകാശമാണോ പടക്കാൻ പ്രയാസമായിട്ടുള്ളത്? ബനാഹ, ആകാശഭൂമികൾ അള്ളാഹു പടച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ പടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നിസാരമാണ്. ഇത്ര വലിയ ആകാശഭൂമികളെയും സൂര്യചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ പടക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിപ്പമുള്ള കാര്യമാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ അതിനൊരു തരിയുടെ വലിപ്പമുണ്ടാകില്ല. ഒരു മരുഭൂമിയിലുള്ള ഒരു ചെറിയ തരി എത്ര ഉണ്ടാകും? അത്ര പോലും ഇതിനോട് കമ്പയർ ചെയ്താൽ, അതിനോട് താരതമ്യപ്പെടുത്തിയാൽ മനുഷ്യനുണ്ടാവില്ല. അപ്പൊ അതിനെ സൃഷ്ടിച്ച റബ്ബിന് നിങ്ങളെ സൃഷ്ടിക്കാൻ എന്താണ് പ്രയാസം? ഇതെല്ലാം അള്ളാഹു തആല ഖുർആനിൽ പ്രധാനമായും ബഅസിൽ വിശ്വസിക്കാൻ വേണ്ടി, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാൻ വേണ്ടി, അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കാഫിറുകളോട് അള്ളാഹു തആല വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ, ഹശറുമായി ബന്ധപ്പെട്ട, പുനരുത്ഥാനത്തിന് ശേഷം ആളുകളെ മഹ്ശറിൽ ഒരുമിപ്പിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തആല ഈമാൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.